ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له. ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മക്കൾ ജനിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് നിർവഹിക്കാനുള്ള രണ്ടാമത്തെ ബാധ്യത, ഇനി അതിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ടാമത്തെ ബാധ്യത അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇഖ്തിയാറു സൗജത്തി സ്വാലിഹത്തി വഖ്തിയാറു സൗജി സ്വാലിഹി. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ബാധ്യത. ഇത് മക്കൾ ജനിച്ചതിന് ശേഷമല്ല, മക്കൾ ജനിക്കുന്നതിന്റെ മുമ്പാണ്. ഇഖ്തിയാറു സൗജത്തി സ്വാലിഹ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ലൊരു ഉമ്മയെ തെരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ലൊരു ഉപ്പയെ തെരഞ്ഞെടുക്കുക. ഇത് ചെയ്യേണ്ടത്, ഈ ബാധ്യത നിർവഹിക്കേണ്ടത് കുട്ടികൾ ജനിക്കുന്നതിന്റെ മുമ്പാണ്. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സുകളിൽ പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകില്ല. കാരണം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കുട്ടികളോടുള്ള ബാധ്യതകളും കടമകളൊക്കെ തുടങ്ങുന്നത് അവർ ജനിച്ചതിന് ശേഷം പേരിടുക, അക്കീക്കത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചുറ്റിപ്പടഞ്ഞിട്ടാണ് നമ്മുടെ വിഷയങ്ങളൊക്കെ കിടക്കുന്നത്. ആ വിഷയത്തിലുള്ള സംശയങ്ങളാണ് നമ്മൾ തീർക്കാറുള്ളത്. എന്നാൽ ഇത് ഏറ്റവും അഹ്ലു സുന്നയുടെ ഉലമാക്കൾ വിശദീകരിച്ച മക്കളോടുള്ള ബാധ്യതകൾ, അവർ ജനിച്ച ശേഷമുള്ള ബാധ്യതകൾ വേറുണ്ട്. ആ ബാധ്യതകളേക്കാൾ, അവർ ജനിച്ചതിന് ശേഷം നമുക്ക് നിർവഹിക്കാനുള്ള കടമകളേക്കാൾ അടിസ്ഥാനപരമായി നിർവഹിക്കേണ്ട, അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട, പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ലൊരു ഉമ്മയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. അത് നേരത്തെ തന്നെ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി നല്ലൊരു പിതാവിനെ, നല്ലൊരു ഉപ്പയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇഖ്തിയാറു സൗജത്തി സ്വാലിഹതി. അതേപോലെ വഖ്തിയാറു സൗജി സ്വാലിഹി, സദ്വൃത്തനായ ഒരു ഭർത്താവിനെ തെരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ സദ്വൃത്തയായ ഒരു ഭാര്യയെ തെരഞ്ഞെടുക്കുക. വിവാഹം ചെയ്യുക എന്നുള്ളതല്ല, അതെല്ലാവരും ചെയ്യുന്നുണ്ട്, അതല്ല വിഷയത്തിന്റെ ഗൗരവം. അതെങ്ങനെയെന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ളയുടെ ഈ വിഷയത്തിലുള്ള ഒരു ഖുതുബ, ഒരു പ്രഭാഷണം നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ലൈസ ശഅനു അൻ തതസവ്വജ, വിവാഹം ചെയ്യുക എന്നുള്ളതല്ല കാര്യം, അതിലല്ല വിഷയം. കാരണം അതെല്ലാവരും നിർവഹിക്കുന്നതാണ്. ഇണകളായിട്ട് ജീവിക്കുക എന്നുള്ളത് അത് ഈ സൃഷ്ടിപ്പിൽ തന്നെയുള്ള ഒരു സംഗതിയാണ്. വിവാഹം ചെയ്യുക എന്നുള്ളതല്ല, അതിലല്ല കാര്യമുള്ളത്. ലൈസ ശഅനു അൻ തതസവ്വജ, നീ വിവാഹം ചെയ്യുക എന്നുള്ളതിലല്ല കാര്യം, അതിലല്ല പ്രാധാന്യമുള്ളത്. വലാക്കിന്ന ശഅൻ മൻ തതസവ്വജ, വിഷയമുള്ളത് നീ ആരെ വിവാഹം ചെയ്യുന്നു എന്നുള്ളതിലാണ്. ആരെ വിവാഹം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. വിവാഹം ചെയ്യുക എന്നുള്ളതല്ല, കാരണം അത് എല്ലാവരും നിർവഹിക്കുന്നു. ഇത് ശേഖ് ഫൗസാന്റെ ആ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു വാചകമാണ്. എന്നിട്ട് അദ്ദേഹം ആ വിഷയ സംബന്ധമായിട്ടുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ ജനിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് അവരോട് നിർവഹിക്കാനുള്ള ബാധ്യതകൾ, ആ ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുന്നു, മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇത് വിവാഹം ചെയ്യാൻ പോകുന്ന ഓരോരുത്തരോടുമുള്ള ഇസ്ലാമിന്റെ അമ്പറാണ്, ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഏത്? നല്ലൊരു ഭർത്താവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് സ്ത്രീകളോടുള്ള കൽപ്പനയാണ്. അതേപോലെ തന്നെ നല്ലൊരു ഭാര്യയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് പുരുഷന്മാരോടുള്ള കൽപ്പനയാണ്. ഒന്ന് ആ അമ്പ്രതിൽ വരുന്നത്. അതോടൊപ്പം അതൊന്ന്, അതൊരു വിഷയം, അത് വിഷയത്തിന്റെ മറ്റൊരു വശം. എന്നാൽ രണ്ടാമത്തെ വിഷയം, ഇത് നമ്മളോടുള്ള കൽപ്പന മാത്രമല്ല, പിന്നെ ഇത് നമ്മുടെ മക്കളോട് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യത കൂടിയാണ്. അതാണ് വിഷയത്തിന്റെ ഗൗരവം. ഒന്ന്, നമ്മളത് ചെയ്യാം. വിവാഹത്തിന്റെ സന്ദർഭത്തിൽ വൈവാഹികമായിട്ടുള്ള നിയമങ്ങൾ കാര്യങ്ങൾ അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള സമയമല്ല. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മളോടുള്ള കൽപ്പനയാണ്. രണ്ടാമത്തേത്, നമ്മുടെ മക്കൾ ജനിക്കുന്നതിന്റെ മുമ്പ് അവരോട് നിർവഹിക്കാനുള്ള ബാധ്യതകളിൽ അഅലം, അല്ലെങ്കിൽ ആ ബാധ്യതകളുടെ അസ്ല്, അതിന്റെ അസാസ് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടതാണ്. ഇത് ശരിയായിട്ടില്ലെങ്കിൽ വേറെ നമ്മൾ മക്കൾക്ക് ഈ മറ്റെന്ത് ബാധ്യതകൾ നിർവഹിച്ചാലും അത് പൂർത്തിയായിക്കൊള്ളണമെന്നില്ല. പലർക്കും തെറ്റിയിട്ടുള്ളത് ഇവിടെയാണ്. ഈ വിഷയത്തിൽ പലർക്കും കാര്യമായിട്ടുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് മക്കളെക്കുറിച്ച് പരാതി പറയുന്ന മാതാപിതാക്കൾ, അവർക്ക് പരാതികളാണ് പറയാനുള്ളത്. മക്കൾ ശരിയാവുന്നില്ല, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. ആ പരാതികൾ അവർ ദുനിയാവിൽ അവർ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അവര്. അതിന്റെ മുമ്പ് ഈ പരാതി പറയുന്ന മാതാപിതാക്കൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം, ഈ ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ അല്ലേ, ഈ ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ അല്ലേ, എന്റെ മക്കൾക്ക് വേണ്ടി നല്ലൊരു ഉമ്മയെ തെരഞ്ഞെടുത്തു കൊടുക്കേണ്ടത്, ഒരു ഉമ്മയെ കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണ്, ആ ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് പിതാവ് ആലോചിച്ചിട്ടുണ്ടോ, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ, ഇതേപോലെ തന്നെ ഒരു ഉമ്മ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് പരാജയപ്പെട്ടത് അവിടെയാണ്. ഒരു പക്ഷേ ഈ വിഷയത്തിന്റെ മറ്റൊരു ഭാഗം, ചിലപ്പോൾ എത്ര നസീഹത്തുകൾ കൊടുത്താലും ഉപദേശങ്ങൾ കൊടുത്താലും അത് വേറൊരു വിഷയം, മക്കൾ നന്നായിക്കൊള്ളണമെന്നില്ല, അത് വിഷയത്തിന്റെ വേറൊരു സംഗതി. പക്ഷേ അതവിടെ നിൽക്കട്ടെ. എത്ര തന്നെ ചിലപ്പോൾ ഉപദേശങ്ങൾ കൊടുത്താലും എത്ര നസീഹത്തുകൾ കൊടുത്താലും എത്ര നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നാലും ചിലപ്പോൾ മക്കൾ നമുക്ക് ഉപകരിച്ചോളണമെന്നില്ല, അത് വേറൊരു തലമാണ് വിഷയത്തിന്റെ. പക്ഷെ എന്തോ ആകട്ടെ, നമുക്ക് അവരോട് നിർവഹിക്കാനുള്ള ഈ ബാധ്യത, അല്ലെങ്കിൽ ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബാധ്യത നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ അല്ലേ, ഇതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ഇത് നമ്മൾ ഓരോരുത്തരോടുമുള്ള ഇസ്ലാമിന്റെ കൽപ്പനയാണ്. രണ്ട്, നമ്മുടെ മക്കളോടുള്ള നമുക്ക് നിർവഹിക്കാനുള്ള, കുട്ടികൾ ജനിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് അവരോട് നിർവഹിക്കാനുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ്. മൂന്ന്, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾ ആരോട് ചോദിച്ചാലും അവരുടെ ജീവിതത്തിന്റെ പ്രചോദനം, അവരധ്വാനിക്കുന്നതും അവര് നയിക്കുന്നതും അവരെല്ലാം റിസ്ക് എടുക്കുന്നത് ആരോട് ചോദിച്ചാലും പറയും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും, നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ, അതല്ലെങ്കിൽ ഇഷ്ടംപോലെ സ്വത്തുക്കൾ, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ഹയറായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മക്കൾക്ക് നല്ലൊരു ഉമ്മയെ കൊടുക്കുക എന്നുള്ളത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മൾ മരിച്ചാലും നമ്മുടെ ബർക്കത്ത്, നമ്മുടെ ഇബാദത്തിന്റെ ബർക്കത്ത് നമ്മുടെ മക്കൾക്ക് സംരക്ഷണമാകും. നമ്മൾ മരിച്ചാലും ഇനി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഈ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്തിട്ടുള്ള ഇബാദത്തുകളുടെ ബർക്കത്തുകൾ ഒരുപക്ഷേ നമ്മൾ മരിച്ചാലും ആ കുട്ടികൾക്കത് സംരക്ഷണമായിട്ട് കിട്ടും. നമുക്കതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ബാധ്യതകളിൽ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് ചെയ്തു കൊടുക്കേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, കാരണം നമ്മൾ മരിച്ചാലും മൂന്ന് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, ഷെറുകളിൽ നിന്നുള്ള സംരക്ഷണം. രണ്ട്, ആ മക്കളുടെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ഒരു കാവല് ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ ഇതിലൂടെ കിട്ടുന്നുള്ളതാണ്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഉമ്മ നല്ലൊരു ഭാര്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അത് ഹദീസിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസ്, നമ്മളൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതിലൊന്ന് ഒരു ഹദീസ് വന്നിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച തുൻ കഹുൽ മർഅത്തു ലി അർബഅയിൻ, നമ്മൾ കേട്ട ഹദീസാണ്, നമ്മൾ മനസ്സിലാക്കി പോയിട്ടുള്ള ഹദീസാണ്. നാല് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുന്നു. ലിമാലിഹ വലി ഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ, ആ നാല് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഇത് ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്, പക്ഷേ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മുടെ വിഷയം നല്ലൊരു മാതാവിന് നല്ലൊരു ഉമ്മയെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കുട്ടികൾ ജനിക്കുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ട ബാധ്യതയാണ്. അതേപോലെ തന്നെ നല്ലൊരു പിതാവിനെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആ നല്ല പിതാവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതല്ലെങ്കിൽ നല്ല ഉമ്മ അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാട്ടിൽ നടക്കുന്ന ചില സംഗതികൾ, നാല് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുന്നു. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫൽഫർ ബിദാതിദ്ദീൻ, അതുകൊണ്ട് നീ ദീനുള്ളവളെ തെരഞ്ഞെടുക്കണം, ദീനുള്ളവരെ തെരഞ്ഞെടുക്കണം. ഒന്ന്, ഇത് നമ്മൾ ഓരോരുത്തരോടുമുള്ള കൽപ്പനയാണ്. രണ്ട്, നമ്മുടെ മക്കളോട് നിർവഹിക്കാനുള്ള ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫൽഫർ ബിദാതിദ്ദീൻ, ദീനുള്ള ഒരാളെ, ദീനുള്ളവളെ, മതമുള്ളവളെ. അത് പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഹദീസുകളിൽ തന്നെ അതിന്റെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ദുനിയാവിലൊരു മനുഷ്യന് സമ്പാദിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്പാദ്യം, ഏറ്റവും നല്ല വിഭവം അത് അൽ മർഅത്തു സ്വാലിഹ. ഈ വിഷയത്തിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല ഇന്ന് മക്കളോടും കൂടെ ചോദിച്ചോയിക്കോളി, മക്കൾക്ക് പരാതി പറയാനുള്ളത് മാതാപിതാക്കളെ കുറിച്ചാണ്. എന്റെ ഉമ്മ ശരിയല്ല എന്നുള്ളതാണ് മക്കൾ പറയുന്നത്. മക്കള് ദുർമാർഗത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ടുണ്ടെങ്കിൽ, നിസ്കാരമല്ല, നോമ്പില്ല, ഇങ്ങനെ ദുർവൃത്തിയായിട്ട് ഇങ്ങനെ സകലവിധ തോന്നിയാസങ്ങളുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മാതാപിതാക്കളാണ്. അത് സമൂഹത്തിൽ ഉന്നതനാണെങ്കിലും അവർ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ള മക്കളാണെങ്കിലും ചോദിച്ചു നോക്കിയാൽ അറിയാം, ഞാനിങ്ങനെ തീരാനുള്ള കാരണം എന്റെ മാതാപിതാക്കളാണ്, ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു. പക്ഷെ ദീനിന്റെ കാര്യങ്ങൾ അവർ തീരെ ശ്രദ്ധിച്ചില്ല. അവർക്ക് പരാതി പറയാനുള്ളത് അവരുടെ സ്വന്തം മാതാപിതാക്കളെ കുറിച്ചാണ്. എന്തുകൊണ്ട്? അവർ പറയും, എന്റെ ഉമ്മ ശരിയല്ല, എന്റെ ഉമ്മാന്റെ സ്വഭാവം ശരിയല്ല. ദീനിപരമായിട്ടുള്ള സംസാരങ്ങളാണ് അവർ നടത്തുന്നത്. ദീനിനെ കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത്, എന്റെ ഉമ്മാന്റെ ദീന് ക്ലിയർ അല്ല. അതേപോലെ തന്നെ എന്റെ ഉപ്പയുടെ ദീന് ക്ലിയർ അല്ല. അപ്പൊ ഈ പരാതി പല മക്കളും പറയുന്നത്, കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടി ഒന്നാമത്തെ ഈ തർബിയത്തിന്റെ അസല് അത് വീട്ടിലാണ്. മാതാപിതാക്കൾ ശരിയായെങ്കിലേ മക്കൾ ശരിയാവുള്ളൂ. അതൊരു പൊതു തത്വമാണല്ലോ. ആ വീട്ടിലെ സാഹചര്യം മോശമാണെങ്കിൽ ആ കുട്ടികൾ മോശമായിട്ടാണ് വളരുക. ആ വീട്ടില് ഉമ്മയും അതേപോലെ തന്നെ ഉമ്മയും ഉപ്പയും അവരെ ദീനീപരമായ ഒരു ചുറ്റുപാടിലാണ് അവരവിടെ ജീവിക്കുന്നതെങ്കിൽ അവിടെ ഖുർആൻ പാരായണമുണ്ട്, അതേപോലെ തന്നെ അവിടെ ദീനിയായിട്ടുള്ള ചർച്ചകളുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് കണ്ടും കേട്ടുകൊണ്ടായിരിക്കും മക്കൾ വളരുക. ഇതൊന്നുമില്ലാത്തൊരു വീടാണെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കും. അപ്പോ അടിസ്ഥാനപരമായിട്ട് കുട്ടിക്ക് തർബിയത്ത് കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ്. പലരും ചോദിക്കാറുണ്ട്, അതിന് മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? ഒരിക്കലും ഒരു രക്ഷിതാക്കൾക്കും ഈ വിഷയത്തിൽ നിന്ന് കഴുകാൻ സാധ്യമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ തന്നെ പഠിപ്പിച്ചു, എന്ത്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ർ. ഒരു കുട്ടി നന്നായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വലിയ പങ്ക്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം അവന്റെ മാതാപിതാക്കൾക്ക് തന്നെയാണ്. നേരെ തിരിച്ചു അങ്ങനെ തന്നെ, കുട്ടികൾക്ക് കേടുവന്നാൽ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് തന്നെ അതുതന്നെയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് അത്, എന്ത്? വീട്ടിന്റെ ഒരു കുടുംബത്തിന്റെ അസ്ഥല എന്നുള്ളത് മാതാപിതാക്കളാണ്. അവർ നന്നായാൽ ബാക്കിയുള്ളവർ നന്നാവും. അത് ഏതൊരു സംഗതി അങ്ങനെ തന്നെ. നല്ലൊരു ഭൂമി അവിടെ വിത്തിട്ടാൽ ആ ഭൂമി നല്ലതാണെങ്കിൽ നല്ല വിളവ് കിട്ടും, ഇല്ലെങ്കിൽ അവിടെ വിളവ് കിട്ടില്ല. ഇതൊരു പൊതു തത്വമാണ്, ഹദീസുകളിൽ വേറെയും വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും, ആദർശത്തിലായിരിക്കും. അതുകൊണ്ട് ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് എന്നുള്ളത് നോക്കിക്കൊള്ളും. ഇങ്ങനെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്ത്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ർ. ഫിത്രത്തിലാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത്, ഏതൊരു കുട്ടിയാണെങ്കിലും. ആ കുട്ടി ജനിക്കുന്നത് ശുദ്ധമായ അള്ളാഹ് സൃഷ്ടിച്ച ആ ഫിത്രത്തിലാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഈ പദത്തിന് നിങ്ങൾ അടിവരയിട്ടോ, എന്ത്? അവന്റെ മാതാപിതാക്കളാണ് അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, അവന്റെ മാതാപിതാക്കളാണ് അവനെ മജൂസിയാക്കുന്നത്. ഇത് ഹദീസിന്റെ വാചകങ്ങളാണ്. ഓരോ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്, അള്ളാഹുവിന്റെ പ്രകൃതിയിലാണ്. അവനെ യഹൂദിയാക്കുന്നത്, അവനെ ജൂതനാക്കുന്നത്, അവനെ മജൂസിയാക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ്. ഷെയ്ഖ് ഫൗസാൻ റഹിമഹുള്ളാഹ് ഇതിന് വിശദീകരണം കൊടുത്തു. അവന്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനി ആയിക്കൊണ്ടാണ് അവനെ വളർത്തുന്നതെങ്കിൽ അവനൊരു ക്രിസ്ത്യാനിയായിത്തീരും. അവനൊരു മജൂസിയായിട്ടാണ് വളർത്തുന്നതെങ്കിൽ അവൻ മജൂസിയായിത്തീരും. അവനെ യഹൂദിയായിട്ടാണ് വളർത്തുന്നതെങ്കിൽ അവന് യഹൂദിയായിത്തീരും. ബുഖാരി മുസ്ലിമൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവന്റെ മാതാപിതാക്കളാണ്, ഫഅബവാഹു, അവന്റെ മാതാപിതാക്കളാണ് അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? കുട്ടികൾ നന്നായാലും കേടുവന്നാലും അതിന്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അതിന് വിപരീതം സംഭവിക്കാം. നൂഹ് നബി അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ വലിയൊരു ഉത്തരവാദിത്തം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കേണ്ടത് എന്താ? നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഫൽഫർ ബിദാതിദീൻ, മതമുള്ളവളെ തെരഞ്ഞെടുക്കുക, ദീനുള്ളവളെ തെരഞ്ഞെടുക്കുക. കാരണം ദീനുള്ള മാതാപിതാക്കളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ ദീനുണ്ടാകും, അതിനനുസരിച്ചിട്ട് മാതാപിതാക്കൾ വളർന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശദീകരിച്ചു വന്നു വേറെ ഹദീസിൽ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അൽ മറാത്തു സ്വാലിഹ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? നേരത്തെ വിശുദ്ധ ഖുർആനിൽ ഈ സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി അത് സൂക്ഷിച്ചു വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്ത് ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ സൗബാൻ റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ളാ അയ്യുൽ മാലിനത്തഖിദു, അള്ളാഹുവിന്റെ റസൂലെ, ഇനി ഞങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത് എന്തൊരു ധനമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളത്? അങ്ങനെ ഏതാണ് ഞങ്ങൾക്ക് സംരക്ഷിക്കാനും സൂക്ഷിക്കാനും പറ്റിയ ധനം ഏതാണ്? അയ്യുൽ മാലിനത്തഖിദു, ഏതാണ് ഞങ്ങൾ സ്വീകരിക്കുക, ഏതാണ് ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുക? ആ വിഷയത്തിൽ വല്ലതിനെ കിനിസൂന ദഹബ വൽ ഫില്ല, ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിലാണ് സ്വഹാബത്ത് ചോദിക്കുന്നത്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയത്തഖിദ അഹദുക്കും ഖൽബൻ ശാകിറ വലിസാന ദാകിറ വസൗജതൻ മുഅ്മിനതൻ തുഈനു അഹദക്കും അല അംറിൽ ആഖിറ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയതൊന്ന് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം, ഖൽബൻ ശാകിറ, അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കുന്ന ഒരു ഹൃദയം, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. രണ്ടാമത്തത് പറഞ്ഞു, വലിസാനന്ദാക്കിറ, അള്ളാഹുവിന് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാവ്, എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു നാവ്. മൂന്നാമത്തത് പറഞ്ഞതാണ് നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടത്. ഏത്? വസൗജതൻ മുഅ്മിനതൻ, മുഅ്മിനത്തായ ഒരു ഭാര്യ. ഇത് നമ്മളോടുള്ള ബാധ്യത മാത്രമല്ല, ഇത് നമ്മൾ മക്കൾക്ക് തെരഞ്ഞു കൊടുക്കേണ്ടതാണ്. ഈ പറയുന്നത് നമ്മുടെ മക്കൾ ജനിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. എങ്ങനെയുള്ളത്? വസൗജതൻ മുഅ്മിനതൻ, മുഅ്മിനത്തായ ഒരു ഭാര്യ. ആ ഹദീസിൽ തന്നെ അതിന്റെ വിശദീകരണം വന്നു, മുഅ്മിനത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ, തുഈനു അഹദക്കും അല അംറിൽ ആഖിറ, അവര് പരലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കും. ഇത് മനസ്സിലായോ? ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനസ്സിലായോ? പരലോകത്തിന്റെ കാര്യത്തില്, ആഖിറത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്ന മുഅ്മിനത്തായ ഒരു പെണ്ണ് എന്നാ പറഞ്ഞത്. ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇന്ന് വേറെ വിഷയങ്ങളാണ് അല്ലെ. ഇന്ന് വിവാഹം എന്നുള്ളത് അതൊരു കമ്പോളമാണ്, അവിടെ മാർക്കറ്റാണ്, അവിടെ നടക്കുന്നത് ബിസിനസ്സാണ്, വെറും ബിസിനസ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ പറയാറുണ്ട്, വീട് വെക്കണോ ഒരു പെണ്ണെട്ടിക്കള, വിസ വേണോ ഒരു പെണ്ണെട്ടിക്കള, സ്കൂളിൽ കയറണോ ഒരു പെണ്ണ് കെട്ടിക്കള, എന്നിട്ട് ആ പെണ്ണ് എന്റെ സ്ത്രീധനം വാങ്ങിയിട്ട് വിസ സ്കൂളിൽ കയറുന്നു, വിസ വീട് വെക്കുന്നു, ഇങ്ങനെയുള്ള അതൊരു ബിസിനസ്സായി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ. അതൊക്കെ വേറൊരു വിഷയമാണ്, വിഷയത്തിന്റെ വേറെ മേഖലകളാണ്, നമ്മുടെ വിഷയത്തെ അതിൽ അത് വരുന്നില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലേ, അല്ലെങ്കിൽ തൗബ ചെയ്യാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാല് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുന്നു, അതിൽ ദീനുള്ള അവളെ തെരഞ്ഞെടുക്കുക. ഈ ഹദീസിൽ അതിന്റെ വിശദീകരണം വന്നു, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയത്, നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റിയത് ഈ മൂന്നെണ്ണം. അതിലൊന്ന് പറഞ്ഞു മുഅ്മിനത്തായിട്ടുള്ള ഒരു ഇണ, മുഅ്മിനത്ത്. ആ ഹദീസിൽ തന്നെ അതിന്റെ വിശദീകരണം വന്നു, തുഈനു അഹദക്കും അല അംറിൽ ആഖിറ, നിങ്ങളുടെ പരലോകത്തിന്റെ കാര്യത്തിൽ അവൾ നിങ്ങളെ സഹായിക്കും. ഇതിന്റെ വേറെ റിവായത്തിൽ, ഇത് ഷെയ്ഖ് അൽബാനി ഹസനാക്കിയിട്ടുണ്ട്, ഇതിന്റെ വേറെ റിവായത്തിൽ കാണാവ തുഈനുഹു അലാ ഈമാനിഹി, നിങ്ങളുടെ ഈമാനിന്റെ കാര്യത്തിൽ അവൾ നിങ്ങളെ സഹായിക്കും. വേറെ ഒരു റിവായത്തിൽ കാണാ അവൾ നിങ്ങൾ എന്ത് സഹായിക്കും, നിങ്ങളുടെ ദീനിന്റെയും ദുനിയാവിന്റെയും കാര്യത്തിൽ അവൾ നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ പല റിവായത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ അവൾ നിങ്ങളെ സഹായിക്കും, ദുനിയാവിന്റെ കാര്യത്തിൽ സഹായിക്കും, നിങ്ങളുടെ ആഖിറത്തിന്റെ കാര്യത്തിൽ സഹായിക്കും. ഇതാണ് എന്ത്, ഫൽഫർ വിദാത്തി ദീൻ. ഇതാ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഖൈർ ഉണ്ടാവും. ഇത് നമ്മുടെ മക്കൾ ജനിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഒരു സ്ത്രീക്കുള്ള ബാധ്യത എന്ത്, നിങ്ങളുടെ പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്, നിങ്ങളുടെ മകളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്, ഇദാ ഖത്വബ ഇലൈക്കും മൻ തറല്ലഹു ദീനഹു വഖുൽഖഹു ഫസവ്വിജൂഹു. ഈ നിർദ്ദേശവും പരിഗണിക്കപ്പെടുന്നില്ല അല്ലേ. നമ്മൾ സലഫികൾ സലഫികൾ എന്ന് പറയാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ അത് പറയാതിരിക്കുകയാണ് നല്ലത്. ഈ വിഷയം വരുമ്പോൾ സലഫിയെ തൊലിച്ചങ്ങട്ട് പോയാലാണ് പലരുടെയും. അത് നല്ല ഡോക്ടറെ തന്നെ കിട്ടണം, ദീനോ ദീനൊന്നും അത്ര വലിയ വിഷയമല്ല എന്ന്, അല്ല എഞ്ചിനീയറെ തന്നെ വേണം, ദീനുള്ള ഒരാളെ കാണിച്ചു കൊടുത്താലേ നമുക്ക് പറ്റൂല. നമ്മുടെ സലഫിയത്ത് ചോർന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല വിവാഹ മേഖലയാണ്. അവിടെ ദുനിയാവിന്റെ ലാഭം നോക്കിയിട്ട് അതിന്റെ പിന്നാലെ പോകും. അതിന്റെ ദുരന്തം ഇന്ന് സമൂഹം മൊത്തത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. മാതാപിതാക്കളെ പോലും വ്യഭിചരിക്കുന്ന, അല്ലെങ്കിൽ മക്കളെ പോലും വ്യഭിചരിക്കുന്ന ഒരവസ്ഥയിലേക്ക്. ഇത് യു എസിലുള്ള കാര്യത്തെക്കുറിച്ചല്ല പറയും, നമ്മുടെ കേരളത്തിൽ നമ്മുടെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതിന്റെയൊക്കെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പന ഇതൊക്കെ അവഗണിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഖത്വബ ഇലൈക്കും, നിങ്ങളോട് വിവാഹാന്വേഷണം നടത്തിയാൽ. അവിടെ വിഷയം വൈവാഹികമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കൾ ജനിക്കുന്നതിന്റെ മുമ്പുള്ള ബാധ്യതകളെ കുറിച്ചാണ് ആ വിഷയത്തിൽ വരുന്ന സംഗതിയാണത്. നിങ്ങളോട് വിവാഹാലോചന നടത്തിയാൽ ആര്, മൻ തർല്ലൗന ദീനഹു വഖുൽഖഹു, നിങ്ങൾ തൃപ്തിപ്പെടുന്നു അവന്റെ ദീനിന്റെ കാര്യം ഓക്കെയാണ്, അവന്റെ ഖുൽഖ് അതിലും ഓക്കെയാണ് എങ്കിൽ ഫസവ്വിജൂഹു, നിങ്ങൾ അവന് വിവാഹം ചെയ്തെടുക്കണം, നിങ്ങൾ അവന് വിവാഹം ചെയ്തെടുക്കണം. ഇത് അപ്പോ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക, അതേപോലെ തന്നെ നല്ലൊരു പിതാവിനെ തിരഞ്ഞെടുക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് ഈ വിഷയത്തിൽ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം ഹദീസുകളിലൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതേപോലെ തന്നെ അബുൽ അസ്വദ് അദ്ദുഅലി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അബുൽ അസ്വദ് അദ്ദുഅലി അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞു, കദ് അഹ്സൻതു ഇലൈക്കും സിഗാറും വകിബാറ, നിങ്ങൾ കുട്ടികളായിരുന്നപ്പോഴും അതേപോലെ തന്നെ നിങ്ങൾ മുതിർന്നവരായിരുന്ന സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് നന്മ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നന്മ ചെയ്തു തന്നിട്ടുണ്ട്. വഖബില അൻ തുലദു, അതേപോലെ തന്നെ നിങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് അപ്പോ നിങ്ങൾ ചെറിയ കുട്ടികളായിരുന്നപ്പോ, നിങ്ങൾ വലുതായപ്പോ, അതേപോലെ തന്നെ നിങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പും ഞാൻ നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കൾ ചോദിച്ചു, വകൈഫ അഹ്സൻത ഇലൈന ഖബ്ല അൻ നൂലദ, ഞങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് എങ്ങനെയാണ് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്തത്? അതാണല്ലോ നമ്മുടെ വിഷയം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇഖ്തർതുലക്കും മിനൽ ഉമ്മഹാതി മല്ലാത്ത സുബ്ബൂന ബിഹ, നിങ്ങൾ ചീത്ത പറയാത്ത, നിങ്ങൾ ആക്ഷേപിക്കാത്ത ഒരു കുടുംബത്തിൽ നിന്നും നല്ലൊരു മാതാവിനെ, ആ മാതാവിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ചീത്ത കേൾക്കേണ്ടി വരില്ല, അങ്ങനെയുള്ള ഒരു മാതാവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു തന്നു. ഇതാണെന്ത്, ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നന്മ. അദ്ദേഹം മക്കൾക്ക് അബുൽ അസ്വദ് ദ്വലി മക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ വിഷയത്തിൽ ഇത് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്, ഈ സംഭവം. റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നല്ലൊരു മാതാവിനെ ഞാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. കാരണം അവരുടെ സ്വഭാവങ്ങൾ, നേരത്തെ വിശ്വാസ സ്ഥലം പറഞ്ഞല്ലോ, മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, അവരാണ് അവനെ മജൂസിയാക്കുന്നത്, അവരാണ് അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഈ തുഹ്ഫത്തുൽ മൗദൂദ് ഈ വിഷയത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്ന വിഷയങ്ങളൊക്കെ ഉള്ള നമ്മൾ അവലംബമാക്കുന്നത് ഈ ഒരു ഗ്രന്ഥമാണ്. അതിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ, ഒരു കുട്ടി ജനിച്ചാല് അതിന്റെ മുമ്പ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു വിശദീകരണമാണ്. അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ 210 പേജിൽ പറഞ്ഞു, മക്കളുടെ അധിക ഫസാദുകൾക്കുള്ള കുഴപ്പം, മക്കൾ അധികം ഫസാദാകാനുള്ള കുഴപ്പം, അത് പരിശോധിച്ചാൽ നിനക്ക് കാണാ, ആമത്തഹു അതിലധികവും മിൻ ഖിബലിൽ ആബായി, അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? മാതാപിതാക്കൾക്കാണ്. മക്കൾ കേടുവരാനുള്ള കാരണങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം, അധിക മക്കളും അവര് ചീത്തയായി തീരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ? മാതാപിതാക്കളാണ്. അതായത് പല സ്ഥലത്ത് ഈ കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന്റെ ചില കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇതിൽ നമുക്ക് പറയാനത് വിശദീകരിക്കുന്ന സമയമല്ല. അപ്പോ ഇതാണ് ഇതിൽ നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒരു നല്ല മാതാവിനെ തെരഞ്ഞെടുത്താൽ, ഒരു നല്ല പിതാവിനെ തെരഞ്ഞെടുത്താൽ, അവര് ദീനിയാണെങ്കിൽ, അവര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, അവരും മരിച്ചാൽ പോലും അവരുടെ ഇബാദത്തിന്റെ ആ ബർക്കത്ത് ആ മക്കൾക്ക് സംരക്ഷണമായിട്ട് മാറും. ഇതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. നമ്മൾ ദുനിയാവിൽ എന്ത് ചെയ്തു കൊടുത്താലും അതിന് അതിന്റേതായ പരിധികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കടമകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. നമ്മൾ മരിച്ചാലും ഗുണം, ആ മാതാപിതാക്കൾ നല്ലവരാണോ ശരിയായ തക്കവയുള്ളവർ ജീവിച്ചവരാണോ അതിന്റെ ഗുണം മക്കൾക്ക് കിട്ടും. അത് ചിലപ്പോൾ ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറക്ക് കിട്ടും. മക്കള് അങ്ങനെ ചിലപ്പോ അങ്ങേയറ്റത്തേക്ക് പോകാം. അതിന് ഉള്ള ഏറ്റവും നല്ലൊരു സംഭവമാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് കഹ്ഫിൽ വന്നിട്ടുള്ളത്. ഖലീർ അലൈഹിസ്സലാമിന്റെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെയും സംഭവം ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് ആ സംഭവം വന്നിട്ടുണ്ട്. അവരൊരു പട്ടണത്തിൽ ചെന്നു, ഭക്ഷണം ആവശ്യപ്പെട്ടു, അവർ ഭക്ഷണം കൊടുത്തില്ല. ആ സന്ദർഭത്തിൽ അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. 77 വചനം മുതൽ നിങ്ങൾ അതെടുത്ത് പരിശോധിച്ചാൽ മതി. ഫൻതുലക ഹത്തായിദാത്ത അഹ്ല കറിയത്തിൻ, അങ്ങനെ അവര് ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു, എന്നാൽ അവര് ഭക്ഷണം കൊടുത്തില്ല. ആ സന്ദർഭത്തിലാണ് ഖലീർ ഫിഹ ജിദാറൻ യുരീദു അൻ യൻഖല്ല ഫഖാമ, അവിടെ പൊളിഞ്ഞു ചാടാനായൊരു മതിൽ കണ്ടു, ആ മതിൽ അദ്ദേഹം ശരിയാക്കി കൊടുത്തു. ഇത് കണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഖലീറിനോട് ചോദിച്ചു, ഞങ്ങൾക്കതിന് പ്രതിഫലം വാങ്ങിക്കൂടായിരുന്നോ? നമ്മൾ കുറച്ച് ഭക്ഷണം ചോദിച്ചിട്ട് അവർ തന്നില്ല, നമ്മളെ സൽക്കരിക്കാൻ ആവശ്യപ്പെട്ട് അവരത് അംഗീകരിച്ചില്ല, പിന്നെന്തിനാണ് ആ മതിൽ ഫ്രീ ആയിട്ട് എന്നായി കൊടുത്തത്? അവരോട് അതിന് പ്രതിഫലം വാങ്ങിക്കൂടായിരുന്നോ? അങ്ങനെ ഖലീർ അലൈഹിസ്സലാം പറഞ്ഞു, ഇതോടുകൂടിയിട്ട് നമ്മൾ തമ്മിലുള്ള യാത്ര തീർന്നു, ഇവിടെ അവസാനിപ്പിച്ച് മതി. ഇനി ഞാൻ ആ രഹസ്യങ്ങൾ ഓരോന്നും പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അവരുടെ യാത്രയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. അതിൽ ഈ വിഷയത്തിന്റെ വിശദീകരണം അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത് ക്ലിയർ ആക്കേണ്ടത് കുട്ടികൾ ജനിക്കുന്നതിന്റെ മുമ്പാ. കുട്ടികൾ ജനിച്ചിട്ട് പിന്നെ ഉമ്മ ശരിയല്ല, പാപ്പ ശരിയല്ല, അത് കുട്ടികൾക്ക് പരാതി ഉണ്ടാവും. ഇത് നമുക്ക് മാറ്റാൻ പറ്റൂല. അപ്പൊ ഇത് അവര് ജനിക്കുന്നതിന്റെ മുമ്പ് ഇത് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ അദ്ദേഹം അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തു. ആ മദീനയില് ആ പട്ടണത്തില് രണ്ട് അനാഥകൾ ഉണ്ടായിരുന്നു, യതീമേനി വലിയ ഗുലാമേനി യതീമേനി, അനാഥകളായ രണ്ട് ചെറിയ കുട്ടികൾ. ആ മതിൽ നന്നാക്കി കൊടുക്കാനുള്ള കാരണം ആ മതിലിലെ ചായ വക്കാന തഹത്തഹു കൻസുല്ലഹുമ, അത് നിങ്ങള് ഖുറാനിൽ നിങ്ങൾ പരിശോധിച്ചാൽ മതി, വിശദമായിട്ട് അത് അതിൽ വന്നിട്ടുണ്ട്. ആ മതിലിന്റെ അടിയിൽ അവർക്കുള്ള ഒരു കൻസ് ഉണ്ടായിരുന്നു. വക്കാന അബൂഹുമ സ്വാലിഹൻ, അവരുടെ രണ്ടുപേരുടെയും പിതാവ് സ്വാലിഹായിരുന്നു. അങ്ങനെ അത് നേരാക്കി കൊടുക്കാനുള്ള കാരണം എന്താ, അള്ളാഹു ഉദ്ദേശിച്ചു അവർക്ക് ഒരു പക്വതയും വിവേകവും യുവത്വവും ഒക്കെ കൈവരട്ടെ, അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു സന്ദർഭമാവുമ്പോ എന്ത് ചെയ്യാം, അവര് തന്നെ ആ കെൻസ് അവര് തന്നെ അവർക്ക് എടുത്താലോ, അതിന്റെ മുമ്പ് അത് ആളുകൾ കണ്ടാൽ അത് അവരെടുത്തുകൊണ്ട് പോകും, അവർക്കത് കിട്ടൂല. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു, ഖലീറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുട്ടികൾക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തു കൊടുത്തു. കാരണം അവര് ചെറിയ കുട്ടികളാണ്, ആ മതിൽ പൊളിഞ്ഞു വീണാൽ ആ കെൻസ് അത് നാട്ടുകാർ കൊണ്ടുപോകും, അതില്ലാതിരിക്കണം, ഇവർക്കാണെങ്കിൽ ഇത് തീരൂല. അപ്പൊ അതുവരെ എന്ത് ചെയ്യണം, അവർക്ക് സംരക്ഷണം കിട്ടണം, അവരുടെ ആ കെൻസ് അവർക്ക് തന്നെ കിട്ടണം. ഇതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖദീറിലൂടെ ഈ കാര്യം ചെയ്തു വെച്ചു. അവിടെ ഖുർആൻ പറഞ്ഞൊരു കാര്യം എന്താ പറയുക, ഈ രണ്ട് കുട്ടികളുടെ ഗുണം കൊണ്ടല്ല അള്ളാഹു ഈ സഹായം ചെയ്തു കൊടുത്തത്. പിന്നെന്താ, വക്കാന അബൂഹുമ സ്വാലിഹൻ, അവരുടെ രണ്ടുപേരുടെയും പിതാവ് സ്വാലിഹായിരുന്നു എന്നുള്ളതാണ്. അവരുടെ രണ്ടുപേരുടെയും പിതാവ് സ്വാലിഹായിരുന്നു. ഈ ആയത്തിന്റെ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചോ, ഏത് തഫ്സീറാണെങ്കിലും ഇതോരോന്നും വിശദീകരിക്കാൻ സമയമല്ല. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു അവരുടെ നേർക്കുനേരുള്ള പിതാവല്ല, ഏഴാമത്തെ പിതാവാണെന്നുള്ള അഭിപ്രായമുണ്ട്, പത്താമത്തെ പിതാവാണെന്നുള്ള അഭിപ്രായമുണ്ട്. ആ നന്മ ചെയ്ത് ജീവിച്ച് മനുഷ്യ പോയ ആ പിതാവ്, ആ വാപ്പ അവരുടെ നേർക്കുനേരുള്ള പിതാവല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഇത് വിരുകശീർ അടക്കത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഴാമത്തെ പിതാവ് ചെയ്ത ആ സുഹൃദത്തിന്റെ ബർക്കത്ത് ഈ മക്കൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. വക്കാന അബൂഹുമ സ്വാലിഹ, അവരുടെ രണ്ടുപേരുടെയും പിതാവ് സ്വാലിഹായിരുന്നു. മാതാപിതാക്കൾ നന്നായിട്ട് ആ പിതാവ് നന്നായതിന്റെ ഗുണം അവര് മരിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന കോലാണ് സൂറത്ത് കഹ്ഫിൽ അള്ളാഹു വിശദീകരിച്ചത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരൊറ്റ വാചകം വായിച്ചു തരാം. ഇത് വളരെ നല്ല വിശദീകരണങ്ങൾ കൊടുത്തിട്ട്, എത്രത്തോളം എന്ന് ചോദിച്ചാൽ സഈദ് ഇബ്നുൽ മുസയ്യിബിനെ പോലുള്ള ആളുകൾ അവർ പറയാണ് ഞങ്ങൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ അത് കാണാം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു സഈദ് ഇബ്നുൽ മുസയ്യിബ്, അദ്ദേഹം പറയുന്നു ഇന്നി ലൗസല്ലി ഫദ്ഖുറു വലദി, ഞാൻ നിസ്കരിക്കാൻ നിൽക്കും, എനിക്ക് എന്റെ മകനെ കുറിച്ച് ഓർമ്മ വരും, ഫസീദു ഫീ സ്വലാത്തി, ഞാൻ എന്റെ നിസ്കാരം വർദ്ധിപ്പിക്കും. ഇങ്ങനെ അവർ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ അവർ പറയുന്നുണ്ട് എന്ത്, എന്റെ മക്കളെ കുറിച്ച് ഓർക്കും. കാരണം ആയത്തിൽ അങ്ങനെയുള്ളത്, ഏത് അവരുടെ ഏതോ ഒരു പിതാവ് വാപ്പാന്റെ 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 വാപ്പ ചെയ്ത നന്മയുടെ വർക്കത്ത് കൊണ്ട് ഈ കുട്ടികളല്ല സംരക്ഷിക്കുകയാണ്. അത്ഭുതകരമായ രൂപത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഫീഹി ദലീലുൻ, ഈ ആയത്തിൽ തെളിവുണ്ട്, അല അന്ന റജുല സ്വാലിഹ് യുഹ്ഫദു ഫീ ദുരിയ്യതിഹി, ഒരു സ്വാലിഹായ റജുല്, ആ റജുല് കൊണ്ട് അവന്റെ സന്തതി പരമ്പരകൾ തന്നെ അവന്റെ മക്കൾ സംരക്ഷിക്കപ്പെടും, അള്ളാഹുവിന്റെ സംരക്ഷണം അവർക്ക് കിട്ടും എന്നുള്ളതിന് ആയത്തിൽ തെളിവുണ്ട്. മാത്രമല്ല വതശ്മലു ബറകത്തു ഇബാദത്തിഹി ലഹും ഫി ദുനിയാ വൽ ആഖിറ, അയാൾ ചെയ്ത ഇബാദത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ ബർക്കത്ത് ഉൾക്കൊള്ളുന്നു, അതിന്റെ ആ ബർക്കത്ത് അവർക്ക് ലഭിക്കുന്നു, ഫി ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അതിന്റെ ബർക്കത്ത് ലഭിച്ചുകൊണ്ടിരിക്കും. ബിഷഫാഅത്തിഹി ഫീഹിം വറഫി ദർജത്തിഹിം ഇലാ അഅല ദർജത്തി ഫീ ജന്നതി തഖറ ഐനുഹു ബിഹിം, അവർ മുഖേന അവന്റെ കൺ കുളിർക്കുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ സ്വർഗത്തിൽ അവരുടെ പദവികൾ ഉയർന്നുകൊണ്ടിരിക്കും അവൻ അവർക്ക് വേണ്ടിയിട്ടുള്ള അവന്റെ ഷഫാഅത്ത് കൊണ്ട് എന്നുള്ളത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒരു വാചകം ഇബ്നു കസീർ എടുത്ത് ഉദ്ധരിച്ചത് ഹുഫില, അവർ രണ്ടുപേരും സംരക്ഷിക്കപ്പെട്ടത് ബിസ്വലാഹി അബീഹിമ, അവരുടെ രണ്ടുപേരുടെയും പിതാവിന്റെ നന്മ കൊണ്ടാണ് അവർ സംരക്ഷിക്കപ്പെട്ടത്, ആ രണ്ട് കുട്ടികളും സംരക്ഷിക്കപ്പെട്ടത്. ഇത് ഇബ്നു സമീ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ തഫ്സീറുകൾ ഓരോരുത്തരും വിശദീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഒരു വാചകം അതിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്, ഇബ്നു കസീറിലല്ല വേറുള്ള ചിലതിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്, ഇന്നല്ലാഹ യഹ്ഫളു ബിസലാഹിൽ അബ്ദി വലദഹ, ഒരു മനുഷ്യന്റെ നന്മ കൊണ്ട് അവന്റെ മക്കളെ അല്ല സംരക്ഷിക്കും, വവാലദ വലദിഹി അവന്റെ മക്കളുടെ മക്കളെ സംരക്ഷിക്കും, വഅതറതിഹി വഅശീറതിഹി വഹുലു ദുബൈറാതി ഹൗലിഹി വമാ യസാലുന ഫീ ഹിഫ്ലി മാ ദാമ ഫീഹി, അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ തന്നെയായിരിക്കും അവരുണ്ടാകുക. അപ്പോ ഇത് നമ്മള് എപ്പോ നോക്കേണ്ടതാ? വിവാഹത്തിന്റെ സന്ദർഭത്തിൽ. ഒന്ന്, നമ്മളോടുള്ള കൽപ്പന. രണ്ട്, നമ്മുടെ മക്കളോട് നമ്മൾ നിർവഹിക്കേണ്ട, നമ്മുടെ മക്കൾ ജനിക്കുന്നതിന് മുമ്പ് അവർക്ക് നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിനേക്കാൾ ഈ ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ മറ്റെന്തൊരു കാര്യമാണ് നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത്? അവൾ പറയുന്നുണ്ടല്ലോ, അവൻ ശരിയല്ല, അവന്റെ പോക്ക് ശരിയല്ല, അവന്റെ കമ്പനി ശരിയല്ല, അവൻ നിസ്കരിക്കുന്നില്ല, നോമ്പ് വയ്ക്കുന്നില്ല, ഇസ്ലാമുമായിട്ടൊരു ബന്ധമല്ല, അതിന്റെയൊക്കെ ഉത്തരവാദിത്വം നമുക്കുണ്ടോ അല്ലേ? നമ്മളുടെ ഹക്ക് അവർക്ക് നിർവഹിച്ചു കൊടുക്കാനുള്ളത് നമ്മൾ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ടോ അല്ലേ? ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ഇതാണ് അതിൽ രണ്ടാമത്തത്, ഏത്? നല്ലൊരു മാതാവിനെ, നല്ലൊരു ഉമ്മയെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ നല്ലൊരു ഉപ്പയെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുക. അതൊന്ന് നമ്മളോട് നേർക്ക് നേരെയുള്ള അമ്പറാണ് വിവാഹത്തിന്റെ സന്ദർഭത്തിൽ. രണ്ട്, ആ അമ്പർ എന്ന് വെറും ഒരു അമ്പർ മാത്രമല്ല, നമ്മുടെ മക്കളോട് നമുക്ക് നിർവഹിക്കാനുള്ള ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. ഇനി ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് നിർവഹിക്കേണ്ടത്, ഒന്ന്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നല്ലൊരു സന്താനത്തെ, സ്വാലിഹായ സന്താനത്തെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കടമ്പ നമ്മൾ പറഞ്ഞു, ഇഖ്തിയാറു സൗജതി സ്വാലിഹതി വഇഖ്തിയാറു സൗജി സ്വാലിഹി, നല്ലൊരു ഭാര്യയെ, നല്ലൊരു ഭർത്താവിനെ, അല്ലെങ്കിൽ നല്ലൊരു ഉമ്മയെ, നല്ലൊരു ഉപ്പയെ തെരഞ്ഞെടുക്കുക എന്നത്, അതാണ് രണ്ടാമത്തത്. ജനിക്കുന്നതിന്റെ മുമ്പ് അവരോട് നിർവഹിക്കാനുള്ള കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് മക്കൾ പരാതി പറഞ്ഞത്, എന്റെ ഉമ്മ ശരിയല്ല, എന്റെ ഉപ്പ ശരിയല്ല, എന്റെ ഉമ്മാന്റെ സ്വഭാവം മോശമാണ്, എന്റെ ഉപ്പാന്റെ സ്വഭാവം മോശമാണ്. അപ്പൊ ഇത് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, ഞാൻ അങ്ങനെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ, ഞാൻ ആ ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ. ഇനി മൂന്നാമത്തത്, അതിൽ അവസാനത്തത്, വേറെയും ധാരാളം, ജനിക്കുന്നതിന്റെ മുമ്പ് വേറെയും പലതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്, അവസാനത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തത്, അത്തസ്മിയത്തു വദ്ദുആ ഇൻദൽ ജിമാഇ. ഇതാണ് നമുക്കിനി വിശദീകരിക്കാനുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അത്തസ്മിയ, ബിസ്മി ചൊല്ലുക, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദുആ ചെയ്യുകയും ചെയ്യുക, ഇൻദൽ ജിമാഇ, ജിമാഇന്റെ സന്ദർഭത്തിൽ, ലൈംഗിക ബന്ധത്തിന്റെ സന്ദർഭത്തിൽ, ജിമാഇന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും അതേപോലെ തന്നെ ആ സന്ദർഭത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദുആ ചെയ്യുകയും ചെയ്യുക, ഇത് മക്കളോട്, മക്കൾ ജനിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളിൽ മൂന്നാമത്തെ ബാധ്യതയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദുആ, അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ, ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന അഹദഹും ഇദാറാദ അയ്യതിയ അഹ്ലഹു قال بسم الله اللهم جنبنا الشيطان وجنب الشيطان ما رزقتنا فإنه إن يقدر بينهما ولد في ذلك لم يضره شيطان أبدا. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വിഷയം. നമുക്ക് നമ്മുടെ മക്കൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് അവരോടുള്ള ബാധ്യതയാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഇത് ജനിക്കുന്നതിന് മുമ്പാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യാതി അഹ്ലഹു, നിങ്ങൾ ആരെങ്കിലും തന്റെ അഹലിനെ, എവിടെ ഉദ്ദേശിക്കുന്നത്? ഇത് കിനായത്തായിട്ടാണ് ഇത് സൂചിപ്പിച്ചത്. എവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഇണകളുമായിട്ട് സംസർഗം ഉദ്ദേശിച്ചാൽ, ലൈംഗിക ബന്ധം ഉദ്ദേശിച്ചാൽ, ജിമാ ഉദ്ദേശിച്ചാൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, നിങ്ങളുടെ ഭാര്യയെ സമീപിച്ചാൽ. ഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, ബിസ്മില്ലാഹ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താന, അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും പിശാചിനെ അകറ്റണേ, ജന്നിബ്നാ, അബ്ഇദിന, അല്ലാഹുവെ ഞങ്ങളിൽ നിന്നും പിശാചിനെ അകറ്റണേ. വജന്നിബ് ശൈത്താന മാ റസഖ്തന, ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ നിന്നും പിശാചിനെ അകറ്റണേ. ഞങ്ങൾക്ക് എന്താണോ പ്രദാനം ചെയ്യുന്നത് അതിൽ നിന്നും പിശാചിനെ അകറ്റുകയും ചെയ്യണേ. ഈ ദുആ ഒരാൾ ചെയ്താൽ ആ ബന്ധത്തിൽ അവർക്കൊരു സന്താനം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ, ഒരിക്കലും അവനെ ഷെയ്ത്താൻ അവനെ ഉപദ്രവിക്കുകയില്ല. ഇത് ജനിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളിൽ നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് ഈ ദുആ ചെയ്യുക എന്നുള്ളത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക. രണ്ട്, അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താന വജന്നിബി ഷൈത്താന മാ റസഖ്തന എന്നുള്ള ദുആ ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചു, രണ്ട് ഈ ദുആ ചൊല്ലി, എന്താണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫായിദ എന്നുള്ളതും ഹദീസിൽ വന്നു. ആ ബന്ധത്തിൽ അല്ലാഹു അവർക്കൊരു സന്താനത്തെ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഷെയ്ത്താൻ അവനെ ഉപദ്രവിക്കുകയില്ല. ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുഖാരിയുടെ മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് ലം യദുർറഹു ഷൈത്താനു വലം യുസല്ലത്തു അലൈഹി, ഷെയ്ത്താൻ അവനെ ഉപദ്രവിക്കുകയില്ല, ഷെയ്ത്താൻ അവനിൽ ആധിപത്യം അധികാരം നേടുകയുമില്ല എന്നുള്ളത് ബുഖാരിയുടെ വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ദുആയാണ് ഈ വിഷയത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഇത് ഹിഫ്ളാക്കണം. ഇത് നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംരക്ഷണമാണ്. എന്താണ് ഇതിന്റെ തഫ്സീറിൽ വന്നിട്ടുള്ളത്? ഈ ഹദീസിൽ ലം യദുർറഹു ഷൈത്താനുൻ അബദ, ഒരിക്കലും ഷെയ്ത്താൻ അബദ, ഒരിക്കലും ഷെയ്ത്താൻ അവനെ ഉപദ്രവിക്കുകയില്ല. ലം യദുർറഹു ഷൈത്താനുൻ അബദ. അതേപോലെ മറ്റൊരു വിവാഹത്തിൽ വലം യുസല്ലത്ത് അലൈഹി, ഷെയ്ത്താൻ അവനിൽ ആധിപത്യം ചെലുത്തുകയില്ല, അവനിൽ അധികാരം നേടുകയില്ല. ഇത് കൊണ്ട് പല തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്, പല ഷറഹുകൾ ഇതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അത് ഓരോന്നും വിശദീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രായോഗികമല്ല. അതിൽ പ്രധാനപ്പെട്ട ചിലത്, ഒന്ന്, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ കുട്ടിക്ക് ഷെയ്ത്താനിൽ നിന്നുള്ള സംരക്ഷണം കിട്ടും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ ദുആ ചൊല്ലിക്കൊണ്ടാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ ആ കുട്ടിക്കുള്ള സംരക്ഷണം കിട്ടും, ഷെയ്ത്താൻ അവനെ ഉപദ്രവിക്കുകയില്ല. ഒന്ന്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പിശാച് അവനെ ബാധിക്കുകയില്ല. ഇതാണ് അതിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനം. ഷെയ്ത്താൻ അവനെ ബാധിക്കുകയില്ല, പിശാച് ബാധ അത് അവനെ ബാധിക്കുകയില്ല. രണ്ടാമതൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്, വൻ പാപങ്ങൾ ചെയ്തുകൊണ്ട് അവനെ വഴിതെറ്റിക്കാൻ പിശാചിന് സാധിക്കുകയില്ല. മൂന്നാമത്തെ വ്യാഖ്യാനമായി പറഞ്ഞിട്ടുള്ളത്, അവൻ മരിക്കുന്നത് തൗഹീദിൽ തന്നെ ആയിരിക്കും. ചെറിയ തെറ്റുകളൊക്കെ അവനിൽ നിന്ന് സംഭവിക്കുമെങ്കിലും ഒരിക്കലും ലാ യുളില്ലുഹു ബിൽ കുഫരി വശിർക്കി, കുഫർ ചെയ്തുകൊണ്ടും ശിർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടും അവനെ വഴിതെറ്റിക്കാൻ പിശാചിന് സാധിക്കുകയില്ല. അതേപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്, ഓരോ കുട്ടിയും ജനിക്കുന്ന സന്ദർഭത്തിൽ പിശാച് അവനെ കുത്തുന്നുണ്ട്. ആ കുത്തുകൊണ്ടാണ് കുട്ടി കരയുന്നത് എന്നുള്ളത് ഹദീസുകളിൽ, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഈ ദുആ ചൊല്ലിക്കൊണ്ട് ആ കുട്ടി ജനിക്കുന്ന സന്ദർഭത്തിൽ പിശാച് അവനെ കുത്തി ഉപദ്രവിക്കുകയില്ല. ഇതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് പിന്നെ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് വേറെ ഹദീസിൽ വന്നതാണ്. ഇത് ഏതൊരു കുട്ടി ജനിക്കുന്ന സന്ദർഭത്തിലും പിശാച് അവനെ കുത്തുന്നുണ്ട്, പിശാചിന്റെ വിരലുകൾ കൊണ്ട് ആ കുട്ടി അവൻ കുത്തി വേദനിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കുട്ടി കരയുന്നത്. എന്നാൽ ഈ ദുആ ചെയ്യുന്ന, ഈ ദുആ ചൊല്ലിക്കൊണ്ടാണ് ആ ബന്ധത്തിനാണ് ആ കുട്ടി ജനിച്ചതെങ്കിൽ ഈ ഉപദ്രവം അവനുണ്ടാകുകയില്ല. അത് ഹദീസിൽ വിശദമായി വേറെ വന്നിട്ടുണ്ട്. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാമിനെ ഉപദ്രവിക്കാൻ, അതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനെ ഉപദ്രവിക്കാൻ, അങ്ങനെ കുത്തിക്കൊണ്ട് ഉപദ്രവിക്കാൻ പിശാചിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പൊ അത് വിശദമായിട്ടുള്ള മറ്റൊരു വിഷയമാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അതേപോലെ തന്നെ ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇബ്നു ദഖീഖുൽ ഈദ് റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതിലൊന്ന് ഇബ്നു ദഖീഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനം അവന്റെ ബുദ്ധിക്ക് തകരാറുണ്ടാക്കാൻ. ഇത് രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ദീനീയായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, മറ്റൊന്ന് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവന്റെ ബുദ്ധിക്ക് തകരാറുണ്ടാക്കാൻ, അതേപോലെ തന്നെ അവന് പിശാച് ബാധയുണ്ടാക്കാൻ ഒരിക്കലും പിശാചിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതല്ലാതെ ചെറിയ ചെറിയ തെറ്റുകൾ അവനിൽ നിന്ന് വരികയില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കപ്പെടുകയില്ല. എന്നുള്ളതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇവരെല്ലാവരും തന്നെ നൽകിയിട്ടുള്ളത്. മറ്റൊരു കാര്യം പറഞ്ഞത്, അവരെ സംബന്ധിച്ചിടത്തോളം ആ ഇതൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന ഫായിദകളാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, ആ അവന്റെ കൂടെ പിശാച് എന്ത് ചെയ്യില്ല, അവന്റെ ഭാര്യയുമായിട്ട് ജിമാ നടത്തില്ല എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള വ്യാഖ്യാനം. ജന്നിബിന ഷൈത്വാന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഇല്ലെങ്കിൽ പിശാച്ചും എന്താകും, ആ ജിമായിൽ അവന്റെ കൂടെ പങ്കുചേരും. ഏതുപോലെ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലിയാൽ ആ വീട്ടിൽ പിശാച്ചിന് സ്ഥാനമില്ല. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലിയാൽ ആ ഭക്ഷണം ഇവിടെ പിശാച്ചിന് കിട്ടില്ല, അവിടെ പിശാച്ചിന് അധികാരമില്ല. ഇതേപോലെ തന്നെ ബിസ്മില്ല ചൊല്ലിയാൽ ആ ലൈംഗിക ബന്ധത്തിൽ പിശാച്ച് ഇടപെടില്ല. അപ്പോ ഇത് അവർക്കുള്ള ഗുണമാണ്, അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ഗുണം കിട്ടുന്ന ഫായിദകളാണ് നേരത്തെ നമ്മൾ വിശദീകരിച്ചത്. അപ്പൊ ഇതങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ ഇങ്ങനെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്, അത് ഫതഹുൽ ബാരിയില് അതേപോലെ തന്നെ ഷർഹ് മുസ്ലിമില് ഇതിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഈ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇനി കൂടുതൽ നമ്മളത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ ദുആ അത് ഹിഫ്ലാക്കേണ്ടതാണ്, ബിസ്മില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ല, പിന്നെ അള്ളാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന മാ റസഖ്തന, ഇതാണ് ആ ദുആ. അള്ളാഹുമ്മ ബിസ്മില്ല, അള്ളാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന മാ റസഖ്തന. ഈ ദുആ ഇത് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നും. അപ്പൊ ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത്. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നല്ലൊരു സന്താനത്ത് നൽകുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, രണ്ട് അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു മാതാവിനെയും പിതാവിനെയും തെരഞ്ഞെടുത്തു കൊടുക്കുക, മൂന്ന് ജിമാഇന്റെ സന്ദർഭത്തിൽ ഈ ദുആ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദുആ അവനെ ചൊല്ലുകയും ചെയ്യുക. ഇതാണ് ജനിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് അവർക്ക് നിർവഹിച്ചു കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതകളായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. വേറെ ചിലതൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മൂന്നെണ്ണമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് കുട്ടി ജനിച്ചതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, സന്തോഷ പ്രകടനം അത് എത്രത്തോളമാകാം, ആ സന്ദർഭത്തിൽ വല്ല ദുആയും ചൊല്ലേണ്ടതുണ്ടോ, ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ വിഷയങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا دعانا انك انت السميع العليم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما والحمد لله رب العالمين السلام عليكم ورحمه الله سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك